ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയിലെത്തിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. തീരുമാനം വൈകുന്നേരം 5 മണി മുതൽ പ്രാബല്യത്തിൽ. ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ ഇന്ത്യ ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാട് എക്കാലത്തും നിലനിർത്തിയിട്ടുള്ളതായി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ. ഓപ്പറേഷൻ സിന്ദൂരിനെ തുടർന്ന് ജെയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നിവയുടെ 5 ഭീകരർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. തപാൽ ഓഫീസ് സേവനങ്ങൾ ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളായി മാറിയതായി കേന്ദ്രസഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസനി. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാവർക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. +1 പ്രവേശനത്തിനുള്ള അപേക്ഷ ഈ മാസം 14 മുതൽ. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയതായി ഇന്ത്യ. ഇന്ന് 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.
ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഓഫ് പാകിസ്ഥാൻ കോൾഡ് ദി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഓഫ് ഇന്ത്യ at 15:35 hours this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Director General of Military Operations will talk again on the 12th of May at 1200 hours.
ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ ഇന്ത്യ ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാട് എക്കാലത്തും നിലനിർത്തിയിട്ടുള്ളതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിൽ കുറിച്ചു. അമേരിക്ക നടത്തിയ ചർച്ചകൾ ഫലപ്രദമായെന്നും ഉടൻ തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം കുറിച്ചു. ഈ വിഷയം പരിഗണിച്ചതിന് ഇരു രാജ്യങ്ങൾക്കും നന്ദി അറിയിക്കുന്നെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. രാജ്യത്തെ അതിർത്തി മേഖലയിൽ ജാഗ്രത ശക്തമാക്കി ഇന്ത്യ. അതിർത്തി വീണ്ടും സമാധാനത്തിലേക്ക്. ഇനി രാജ്യത്തിനെതിരെയുള്ള എല്ലാ ഭീകരപ്രവർത്തനങ്ങളും ഇന്ത്യക്കെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നും ആ നിലയിൽ തന്നെ പ്രതികരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കരനാവിക വ്യോമസേനാ തലവന്മാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ധാമിലേക്കുള്ള ഹെലികോപ്റ്റർ സർവീസ് പുനരാരംഭിച്ചു. ഇതുവരെ 4 ലക്ഷത്തിലധികം ഭക്തർ സന്ദർശനം നടത്തി. ഇത് സംബന്ധിച്ച് തെറ്റായ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സമൂഹ മാധ്യമത്തിലൂടെ തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാപ്പ് അപേക്ഷിക്കുന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ AI നിർമ്മിതമെന്ന PIB ഫാക്ട് ചെക്ക് വിഭാഗം. പാകിസ്ഥാൻ ഇന്ത്യയുടെ S-400 പ്രതിരോധ സംവിധാനം തകർത്തതായി പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും PIB അറിയിച്ചു. ന്യൂഡൽഹി വിമാനത്താവളത്തിൽ നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളെന്ന നിലയിൽ ഒരു പഴയ വീഡിയോ തെറ്റായി പങ്കിടുന്നതായും ഭട്ടിൻഡ എയർഫീൽഡും നഗ്രോട്ട എയർബേസും പാകിസ്ഥാൻ തകർത്തതായുള്ള വാർത്തകൾ വ്യാജമാണെന്നും PIB പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ തെറ്റായി പ്രചരിക്കുന്നുണ്ടെന്നും PIB ഫാക്ട് ചെക്ക് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂരിനെ തുടർന്ന് ജെയ്ഷി മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നിവയുടെ 5 ഭീകരർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. അബു ജുണ്ടാൽ എന്നറിയപ്പെടുന്ന മുദാസർ ഖാദിയൻ ഖാസ്, മൌലാന മസൂദ് അസറിന്റെ അടുത്ത ബന്ധു ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസഫ് അസർ, അബു അകാഷ എന്നറിയപ്പെടുന്ന ഖാലിദ്, മുഹമ്മദ് ഹസൻ ഖാൻ എന്നിവരാണ് ഈ മാസം 7 നടന്ന ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത്. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണെന്ന് അധികൃതർ അറിയിച്ചു. എന്നിരുന്നാലും വ്യോമ അതിർത്തിയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ മുൻനിർത്തി സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും അതിനാൽ സുരക്ഷാ പരിശോധന കൂടുതൽ സമയം നീണ്ടു നിൽക്കാമെന്നും ഡൽഹി വിമാനത്താവളം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. യാത്രക്കാർ നേരത്തെ എത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കാനും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പങ്കിടരുതെന്നും ഡൽഹി വിമാനത്താവള അധികൃതർ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. 60 വിമാനങ്ങളാണ് ഇതുവരെ ഡൽഹിയിൽ നിന്ന് റദ്ദാക്കിയതെന്നും അധികൃതർ അറിയിച്ചു. സാമൂഹിക ബോധവൽക്കരണ പരിപാടി ഒഴികെയുള്ളവയിൽ സിവിൽ ഡിഫൻസ് എയർ റെയ്ഡ് സൈറണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. സൈറണുകൾ പതിവായി ഉപയോഗിച്ചാൽ ജനങ്ങൾക്ക് അപകട മുന്നറിയിപ്പ് തിരിച്ചറിയാനാകാതെ വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
തപാൽ ഓഫീസുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, സേവിംഗ്സ് ബാങ്കുകൾ എന്നിവ ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളായി മാറിയതായി കേന്ദ്രസഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസനി. തിരുവനന്തപുരം വർക്കലയിൽ പുതുതായി നിർമ്മിച്ച സബ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പിന്റെ സുകന്യ സമൃദ്ധി യോജന, മുതിർന്ന പൌരന്മാരുടെ സേവിംഗ്സ് അക്കൌണ്ട്, മറ്റ് പദ്ധതികൾ എന്നിവയുടെ പാസ്ബുക്ക് കേന്ദ്രസഹമന്ത്രി കൈമാറി. മൻ കി ബാത്ത് ക്വിസ് മത്സരം നാലാം സീസണിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് കേന്ദ്രസഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നാടിനെ ശക്തിപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യയിൽ നൈപുണ്യം നേടിയ യുവതയുടെ സേവനം പ്രയോജനപ്പെടുത്താനാകണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നിർമ്മിത ബുദ്ധി, സാധ്യതകളും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളും വിഷയമാക്കി വിദ്യാർത്ഥികൾക്കായി കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച ഡിസൈർ 2025 കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. AI സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പത്തിന് ഇടവരാതെ കൃത്യമായ മാർഗനിർദ്ദേശത്തിന് കോൺക്ലേവ് സഹായകമാകുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വിദഗ്ധർ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന കോൺക്ലേവിൽ 32 സ്കൂളുകളിൽ നിന്നായി 1000 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് ആകാശവാണിയുടെ കേരള നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീതാർച്ചന 2025 നാളെ രാവിലെ 8:30 മുതൽ തിരുവനന്തപുരം കോട്ടയ്ക്കകം ലെവി ഹാളിൽ നടക്കും. രാവിലെ 9 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. അഖിൽ കെ കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വരം, അർജുൻ ബി കൃഷ്ണ, രമ രാമയ്യ എന്നിവരുടെ സംഗീത കച്ചേരി, ബി സൌന്ദരരാജൻ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി, KR ശ്യാമയുടെ സ്വാതി ഭജൻ എന്നിവയാണ് സംഗീതാർച്ചനയിൽ ഉള്ളത്. മലയോര മേഖലകളെ പ്രധാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
ജില്ലാ അതിർത്തിയായ അലനല്ലൂർ പഞ്ചായത്തിലെ കാഞ്ഞിരമ്പാറ മുതൽ കുമരംപുത്തൂർ ചുങ്കം വരെയുള്ള ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. 18 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ പ്രവൃത്തി ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ 91 കോടിയോളം രൂപ ചെലവിലാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 12 മീറ്റർ വീതിയിൽ അഴുക്കുചാലോടുകൂടിയ റോഡും ആവശ്യമായ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തികളും നിർമ്മിക്കും. നടപ്പാതകൾ, ബസ് ബേ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്.
SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി. ഈ മാസം 14 മുതൽ 20 വരെ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. ട്രയൽ അലോട്ട്മെന്റ് 24-നും ആദ്യ അലോട്ട്മെന്റ് June 2-നും രണ്ടാം അലോട്ട്മെന്റ് June 10-നും മൂന്നാം അലോട്ട്മെന്റ് June 16-നും പ്രസിദ്ധപ്പെടുത്തും. +1 ക്ലാസുകൾ June 18-ന് ആരംഭിക്കുമെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു. സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ നിർവഹിക്കും. ചടങ്ങിൽ ആന്റണി രാജു MLA അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തെരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും കേന്ദ്രീകരിച്ച് സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ 17% വരെ വിലക്കുറവിൽ ലഭ്യമാക്കും. ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൌർണമി ഉത്സവം തിങ്കളാഴ്ച നടക്കും. ഭക്തരെ സ്വീകരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
തീർത്ഥാടകർക്ക് രാവിലെ 6 മുതലാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1:45 വരെ കുമളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ജീപ്പ് സൌകര്യം ലഭിക്കും. വൈകിട്ട് 5 തീർത്ഥാടകർ ദർശനം പൂർത്തിയാക്കി മടങ്ങണം. തടസ്സമില്ലാതെ മൊബൈൽ കവറേജ് ഉറപ്പുവരുത്തുവാൻ BSNL സേവനം ലഭ്യമാക്കും. തീർത്ഥാടകർക്ക് ആവശ്യമായ കുടിവെള്ളം വനംവകുപ്പ് വിതരണം ചെയ്യും. തീർത്ഥാടന പാതയിൽ 500 മീറ്റർ ഇടവിട്ട് സൈൻബോർഡുകൾ ഉണ്ടാവും. ശുചിമുറി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആംബുലൻസ് സൌകര്യത്തോടുകൂടിയ 4 മെഡിക്കൽ സംഘങ്ങളെ ആരോഗ്യവകുപ്പ് വിന്യസിച്ചിട്ടുണ്ട്. കുമളി, വണ്ടിപ്പെരിയാർ എന്നീ PHSകളിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനവും ഉണ്ടാകും.
സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും തൃശൂർ ജില്ലയിൽ താപനില 38°C വരെയും കോട്ടയം, കൊല്ലം, പാലക്കാട് 37° വരെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36°C വരെയും ഉയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. അതേസമയം കേരളത്തിൽ കാലവർഷം ഈ മാസം 27-ഓടുകൂടി എത്തിച്ചേരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോവിഡ് മരണങ്ങൾ രാജ്യത്ത് ഏറ്റവും കൃത്യതയോടെ കണക്കാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് പുതുതായി പുറത്തുവന്ന വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നതായി മന്ത്രി വീണ ജോർജ്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിലെ സുതാര്യത കൂടിയാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. കോഴിക്കോട് മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ 45 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കുന്നത്തുകര ലക്ഷം വീട് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു. കുന്നത്തുകര ലക്ഷം വീട് ഭാഗത്തും പരിസര പ്രദേശങ്ങളിലും ശുദ്ധജലം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയിലെത്തിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. തീരുമാനം വൈകുന്നേരം 5 മണി മുതൽ പ്രാബല്യത്തിൽ. ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ ഇന്ത്യ ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാട് എക്കാലത്തും നിലനിർത്തിയിട്ടുള്ളതായി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ. ഓപ്പറേഷൻ സിന്ദൂരിനെ തുടർന്ന് ജെയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നിവയുടെ 5 ഭീകരർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. തപാൽ ഓഫീസ് സേവനങ്ങൾ ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളായി മാറിയതായി കേന്ദ്രസഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസെനി. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാവർക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷ ഈ മാസം 14 മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.